ഒളിവിയ ക്രിസ്റ്റീന എഴുതുന്നു, ഇരട്ടി ശക്തി നേടാനുള്ള മാർഗം. അന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ്. 12 മണിക്കൂർ ഷിഫ്റ്റ്. രോഗികളുടെ ഉത്തരവാദിത്വം ഹാൻഡ് ഓവർ ചെയ്ത് നൈറ്റ് ഷിഫ്റ്റിലെ നഴ്സുമാർ പോയി. ഇനി രോഗികളുടെ മുറികളിൽ ചെന്ന് അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തണം. അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം. തുടർന്ന് ലഭിക്കാനിരിക്കുന്ന ചികിത്സാ കാര്യങ്ങൾ വ്യക്തമായി പറയണം. 4 രോഗികളെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. 3 രോഗികളുമായി സംസാരിച്ച ശേഷം 4-ാമത്തെ മുറിയിലേക്ക് കയറി ചെന്നു. കട്ടിലിൽ ചാരിയിരിക്കുന്ന വൃദ്ധനായ മനുഷ്യൻ മലയാളിയാണ്. ശ്വാസതടസ്സം മൂലം ഓക്സിജനിലാണ്. ന്യൂമോണിയുണ്ട്. മുഖമാകെ വാടിത്തളർന്നിരിക്കുന്നു. ഞാൻ മാസ്ക് ധരിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് എന്റെ മുഖം വ്യക്തമല്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ മലയാളിയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനത് ആശ്വാസമായി. ആശുപത്രിയിൽ വന്നിട്ട് 3 ദിവസമായെന്നും ഇതുവരെ ഉറങ്ങിയില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഓക്സിജൻ മാസ്ക് കാരണം ചുണ്ടും വായും എല്ലാം വരണ്ടു പൊട്ടുന്ന പോലെ. ഓക്സിജൻ മാസ്കിന്റെ ഇലാസ്റ്റിക് ബാൻഡ് തുടർച്ചയായി അമർന്ന് അതിൻ്റെയും വേദന. എനിക്ക് മരുന്നുകളൊന്നും ശരിയായി നൽകുന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ആകുലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിലേക്ക് ഞാൻ എൻ്റെ കരം ചേർത്ത് പിടിച്ചു. ഒന്നും ഭയപ്പെടാനില്ലെന്നും മരുന്നുകളെല്ലാം കൃത്യമായി നൽകുന്നുണ്ടെന്നും ഉറപ്പ് നൽകി. കഴിക്കുന്ന ഓരോ മരുന്നുകളും എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊടുത്തു. നിരാശയും ഭയവും അല്പം വഴിമാറിയ പോലെ. ഡോക്ടറെ ഫോണിൽ വിളിച്ചു. രോഗിയുടെ കാര്യങ്ങൾ അറിയിച്ചു. അദ്ദേഹത്തിന് സ്കിൻ ഡ്രൈ ആകാതിരിക്കാനുള്ള ഓയിൻമെന്റുകൾ കൊണ്ടുവന്ന് പുരട്ടിക്കൊടുത്തു. ഓക്സിജൻ മാസ്കിന്റെ ബാൻഡ് അമർന്ന് വേദന ഉണ്ടാകാതിരിക്കാൻ പഞ്ഞികൊണ്ട് സപ്പോർട്ട് നൽകി. ഇന്ന് എന്തായാലും ഉറങ്ങിക്കോളും എന്ന് ആശ്വസിപ്പിച്ചു. അക്രൈസ്തവനാണ് അദ്ദേഹം. അല്പസമയം അദ്ദേഹത്തിന് വേണ്ടി കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടന്നുകൊള്ളാൻ ധൈര്യം നൽകി. ഓരോ മണിക്കൂറിലും ഞാൻ അദ്ദേഹത്തിനടുത്തു പോയി നോക്കുമായിരുന്നു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തമായി ഉറങ്ങുന്നത് കാണാൻ കഴിഞ്ഞു. ഉച്ചഭക്ഷണ സമയമായപ്പോൾ അദ്ദേഹത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്കിൾ നന്നായി ഉറങ്ങിയല്ലോ എന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. ഭക്ഷണവും മരുന്നും കഴിപ്പിച്ച ശേഷം ഞാൻ വീണ്ടും മറ്റു രോഗികളുടെ അടുത്തേക്ക് പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പരിഭവം. മോൾ എന്താ ഇത്രയും നേരമായിട്ടും വരാതിരുന്നത്? മുഖം കാണുന്നില്ലെങ്കിലും മോൾ അടുത്തു വരുമ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നുന്നു. 4 മണിയോടെ എക്സ്റേ എടുത്തു. ശ്വാസകോശത്തിലെ അണുബാധ കുറഞ്ഞതായി എക്സ്റേയിൽ കാണാം. തലേ ദിവസത്തെ എക്സ്റേ അത്ര ശുഭകരമായിരുന്നില്ല. 6 മണിയായപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നു. അദ്ദേഹം ബെഡിൽ വിരൽ കൊണ്ട് എന്തോ തുടർച്ചയായി എഴുതുന്നു. എന്താ എഴുതുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം അവിശ്വസനീയമായിരുന്നു. യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ തുടർച്ചയായി കുരിശടയാളം വരയ്ക്കുകയാണത്രേ. നന്നായി നോക്കിക്കൊള്ളണം. ഈശോ അദ്ദേഹത്തിന് നൽകിയ ബോധ്യമായിരിക്കും ആരും പറയാതെ കുരിശടയാളം ആവർത്തിച്ച് വരയ്ക്കാൻ പ്രേരണയായത്. ഡ്യൂട്ടി കഴിഞ്ഞ് യാത്ര പറയാൻ ചെന്നു. മകളെ പിരിയുന്ന പിതാവിനെപ്പോലെ സങ്കടം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു. മോൾക്ക് ഇത്ര പെട്ടെന്ന് പോകാറായോ? 12 മണിക്കൂർ കഴിഞ്ഞെന്ന് അദ്ദേഹത്തിനും എനിക്കും തോന്നിയില്ല. രാത്രി ഷിഫ്റ്റിൽ വന്ന നേഴ്സിനോട് എന്റെ അങ്കിളിനെ നന്നായി നോക്കിക്കൊള്ളണമെന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ വച്ച് പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ ഈറനണിഞ്ഞു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. 3 ദിവസം എനിക്ക് അവധിയായിരുന്നു. അദ്ദേഹത്തെ പോയി കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. അടുത്ത ദിവസം ജോലിക്കായി ചെന്നപ്പോൾ ആദ്യം ഓടിച്ചെന്നത് അദ്ദേഹത്തിന്റെ കട്ടിലിനരികിലേക്കാണ്. അവിടെ അദ്ദേഹമില്ല. കമ്പ്യൂട്ടർ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം ഡിസ്ചാർജ് ആയിരിക്കുന്നു. ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് സംഭവിച്ചു? അപ്പോഴാണ് ഞാൻ ഹാൻഡ് ഓവർ കൊടുത്ത നേഴ്സ് അരികിലേക്ക് വന്നത്. അന്ന് ഞാൻ പോയ ശേഷം അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ എന്നെക്കുറിച്ചായിരുന്നു എന്നും അവൾ ഒരു കുഞ്ഞു മാലാഖയാണെന്നും അദ്ദേഹം പറഞ്ഞുവത്രേ. നേരം വെളുക്കാറായപ്പോൾ ഓക്സിജൻ അല്പസമയം മാറ്റിവെച്ച് നോക്കിയിരുന്നു. അപ്പോൾ ശ്വാസകോശത്തിലെ ഓക്സിജൻ ലെവൽ താഴാതെ തുടരുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നെഞ്ചിന്റെ എക്സ്റേയിൽ അസാധാരണമായ പുരോഗതി കണ്ടു. രക്തപരിശോധനകളും ശുഭകരമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഡിസ്ചാർജ് ആയത്. ആശുപത്രി വിട്ടുപോകുമ്പോൾ നിന്നെ അന്വേഷിച്ചു. കാണാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. ഈശോയുടെ കരുതലും സ്നേഹവും ഓർത്തപ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞൊഴുകി. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വന്നു. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലും അറിയില്ല. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. പ്രാതൽ വാങ്ങിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം ഓർഡർ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് പരിചിതമായ മുഖം. അതെ, അദ്ദേഹം തന്നെ. വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തേക്ക് എനിക്ക് പ്രിയപ്പെട്ടതായ വ്യക്തി. എഴുന്നേറ്റ് അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. എന്നെ ഓർമ്മയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അല്പം പരിഭ്രമിച്ചു. മാസ്ക് ഇല്ലാതെ എന്റെ മുഖം അദ്ദേഹം കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, 2 വർഷങ്ങൾക്ക് മുൻപ് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ നേഴ്സാണ് ഞാൻ. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് നിർത്തി മനോഹരമായി ഉറക്കെ ചിരിച്ചു. ചുറ്റുമിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹം ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞു, ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്നെ അച്ഛനെപ്പോലെ ശുശ്രൂഷിച്ച മകൾ ആണ്. ഇന്ന് ഇവൾ വാങ്ങിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അതിന്റെ പണം ഞാൻ തരും. അദ്ദേഹം അതീവ സന്തോഷവാനായി കാണപ്പെട്ടു. സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിരസിച്ചു. കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അദ്ദേഹത്തെ അറിയിച്ചു. പാഴ്സൽ വാങ്ങി പുറത്തിറങ്ങി നടന്നകലുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ എനിക്ക് നേരെ നീളുന്നുണ്ടായിരുന്നു. നേഴ്സ് എന്ന ജോലി ചെയ്യാൻ ഈശോ എന്നെ അനുവദിക്കുന്നത് ഈശോയുടെ ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറ്റാനാണല്ലോ എന്നോർത്തു. മനോവയെ ഓർക്കണം. ദാൻ ഗോത്രജനായ മനോവയുടെ പുത്രനായാണ് സാംസന്റെ ജനനം. വന്ധ്യയായ തന്റെ ഭാര്യ ഒരു പുത്രനെ പ്രസവിക്കും എന്ന ദൈവിക ദൂത് ലഭിച്ചപ്പോൾ ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കണമേ എന്നാണ് മനോവ പ്രാർത്ഥിച്ചത്. മനോവ നമ്മുടെ അനുദിന ജീവിതത്തിന് വെല്ലുവിളിയാണ്. ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് അവിടുത്തെ പകരാനും ദൈവഹിതം നിറവേറ്റാനുമുള്ള ദൈവവിളി ഓരോ മനുഷ്യാത്മാവിനും ഉണ്ട്. ദിനവും നമ്മെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതം വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയ്ക്കുത്തരമായി നമ്മുടെ ഓരോ ദിനവും ദൈവഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും. ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. 1 കൊരിന്തോസ് 7:17. അവിടുത്തെ സ്വപ്നത്തിലേക്ക് നടന്നു കയറുമ്പോൾ വീഴ്ചകളുണ്ടാകാം, സഞ്ചാരദിശകൾ മാറിപ്പോയേക്കാം. എങ്കിലും നഷ്ടധൈര്യരാകരുത്. സകല ശക്തിയും നഷ്ടപ്പെട്ട സാംസൺ ദൈവകരുണയ്ക്കായി നിലവിളിച്ചപ്പോൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനേക്കാൾ ദൈവിക ശക്തി സാംസണിൽ നിറഞ്ഞു. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ഭാരപ്പെടാതെ ഈശോയുടെ കരുണയിലേക്കും സ്നേഹത്തിലേക്കും ഓടിക്കയറാം. ഇരട്ടി അഭിഷേകം നൽകാൻ അവന്റെ കരങ്ങൾ എന്നും തുറന്നിരിക്കുന്നു. അങ്ങനെ എന്നെക്കുറിച്ചുള്ള ഈശോയുടെ സ്വപ്നങ്ങൾ അവിടുത്തോട് ചേർന്ന് പൂവണിയട്ടെ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ അഭിഷേകം ചെയ്യണമേ, രൂപാന്തരപ്പെടുത്തണമേ, ഉപയോഗിക്കണമേ.